Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സീറോ മലബാർ റീത്തിലെ ആരാധനക്രമം അനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17 അധ്യായം 14 മുതൽ 21 വരെ വാക്യങ്ങൾ. ശ്ലീപാകാലം 2
അവർ ജനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നുവന്ന് അവന്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, എന്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷെ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴിവിഴച്ചതുമായ തലമുറയെ, എത്രനാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും? എത്രനാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ ഇവിടെ എന്റെ അടുത്ത് കൊണ്ടുവരിക. യേശു അവനെ ശാസിച്ചു. പിശാച് അവനെ വിട്ടുപോയി. തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല.
സന്തോഷമായി ജീവിച്ചുകൊണ്ട് ജീവിതവിശുദ്ധി പ്രാപിക്കാം എന്ന് പഠിപ്പിച്ച 14 നൂറ്റാണ്ടിലെ വിശുദ്ധാത്മാവാണ് ഫ്രാൻസിസ് സാലസ്. അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ അല്ലെങ്കിൽ മാധ്യമ ലോകത്തിന്റെ മധ്യസ്ഥനുമാണ്. 19 വയസ്സിൽ സാലസ് മാരകമായ രോഗത്തിന് അടിമയായി മരണത്തിന്റെ വക്കിലെത്തിയ അദ്ദേഹം അന്തിമാഭിലാഷം തന്റെ പിതാവിനെ അറിയിച്ചത് ഇങ്ങനെയാണ്, ഞാൻ മരിച്ചാൽ എന്റെ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട്ടുകൊടുക്കണം എന്ന്. മെഡിക്കൽ വിദ്യാർത്ഥികൾ ശരീരം കീറിമുറിക്കുന്നത് കുടുംബത്തിന് അപമാനമല്ലേ എന്നായിരുന്നു പിതാവിന്റെ വാദം. അപ്പോൾ ഫ്രാൻസിസ് പ്രതികരിച്ചതിങ്ങനെയാണ്, ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ഉപയോഗമില്ലാത്തൊരു മനുഷ്യനായിരുന്നു, ദാസനായിരുന്നു. ഇനി മരിക്കുമ്പോഴെങ്കിലും ഉപകാരമുണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ് എന്റെ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എന്ന്. മഹത്തുക്കളുടെ മനോവികാരമാണ്, ചിന്തയാണിത്. ഉപയോഗമില്ലാത്ത ദാസന്മാരാണ് ഞങ്ങൾ എന്നത്. ക്രിസ്തു നൽകുന്ന സാരോപദേശങ്ങളുടെ സംഗ്രഹമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ജീവിതത്തിൽ ഉയർന്ന ധാർമ്മിക ചിന്ത വേണമെന്നും ക്ഷമിക്കുന്നതിലും ശത്രുസ്നേഹം കാട്ടുന്നതിലും അതിരു കൽപ്പിക്കരുതെന്നും ക്രിസ്തു ആവശ്യപ്പെട്ടപ്പോൾ ദൈവരാജ്യത്തിന്റെ മാനദണ്ഡത്തിന്റെ മുന്നിൽ അയോഗ്യത തോന്നിയ ശിഷ്യന്മാർ അഭ്യർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു, ഗുരു, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്നാണ് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചത്, അഭ്യർത്ഥിച്ചത്. തങ്ങൾക്ക് വേണ്ടുവോളം വിശ്വാസമുണ്ടെന്നും അത് വർദ്ധിപ്പിച്ചാൽ മാത്രം മതിയെന്നുമായിരുന്നു ശിഷ്യന്മാർ ധരിച്ചിരുന്നത്. എന്നാൽ അവർക്ക് കടുകുമണിയോളം പോലും വിശ്വാസമില്ലെന്നാണ് ക്രിസ്തു തുറന്നടിച്ചത്. ജീവിതത്തിന്റെ ചാലകശക്തിയും ബലതന്ത്രവുമായ ഘടകമാണ് വിശ്വാസം. എ ഡൈനാമിക് പ്രോസസ്. പരിശ്രമിച്ചാൽ നമുക്കതിൽ വളരാൻ സാധിക്കും. പിന്നെ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ നാം വിശ്വാസത്തിൽ വളരുന്നു എന്നാണ് ക്രിസ്തു തളർവാദ രോഗിയുടെ സൗഖ്യദാന സംഭവത്തിലൂടെ നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ സങ്കല്പങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയുമെന്നാണ് ഇന്നത്തെ വചനം വ്യക്തമാക്കുന്നത്. തളർവാദ രോഗിയെ ഉയർപ്പിക്കുവാനും മലയെ മാറ്റിമറിക്കുവാനും വിശ്വാസത്തിന് കരുത്തുണ്ടെന്ന് ക്രിസ്തു പറയുമ്പോൾ, സമ്പത്തും സമൃദ്ധിയും ദൈവാനുഗ്രഹമായും രോഗവും ദാരിദ്ര്യവും മരണവും ദൈവശിക്ഷയായും കാണുന്നതാണ് സാധാരണഗതിയിൽ നമ്മുടെയെല്ലാം സങ്കല്പവും വിശ്വാസവും വീക്ഷണവും. അങ്ങനെയെങ്കിൽ ആത്മനാദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന സുവിശേഷ സൂക്തത്തിൽ നമുക്ക് വിശ്വസിക്കാനാകുമോ? വിശ്വസിക്കാനായാൽ കടുകമണിയോളമുള്ള വിശ്വാസം ആത്മവിശ്വാസത്തിന്റെ ദൈവവിശ്വാസത്തിന്റെ ധാരാളിത്തമാണെന്ന് വ്യക്തമാക്കുന്നു. ഒരു വൃക്ഷത്തോട് ചുവടോടെ ഇളകി മാറുവാനും മലയെ മാറ്റിമറിക്കാനും പറയുന്നത് ക്രിസ്തുവിന്റെ ആലങ്കാരിക ഭാഷയാണ്. അതിന്റെ അർത്ഥവും വ്യംഗ്യാർത്ഥവും വളരെ നിഗൂഢവുമാണ്. വൻവൃക്ഷം പോലെ പ്രതിബന്ധങ്ങൾ ജീവിത വഴിയിൽ വൈതരണികളായി നിൽക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ പ്രതിബന്ധങ്ങൾ മറികടക്കാനാകുമെന്നതാണ് യഥാർത്ഥ വിശ്വാസം. ഈ വിശ്വാസം അല്ലെങ്കിൽ ആത്മവിശ്വാസം അഹങ്കാരമല്ല, ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന ബോധ്യമാണത്. ദൈവത്തിൽ ആശ്രയിച്ച് കർമ്മങ്ങൾ ചെയ്യണമെന്ന ബോധ്യമാണത്. ജീവിത വിജയത്തിന് ആത്മവിശ്വാസം അനിവാര്യമാണ്, അത് അടിസ്ഥാനവുമാണ്. ഭൂമിയിൽ വെളിപ്പെട്ട് കിട്ടുന്ന ദൈവത്തിന്റെ മുദ്രകളെ വായിച്ചെടുക്കുന്നതാണ് വിശ്വാസം. ഭൂമി തന്നെ വെളിപാടിന്റെ പുസ്തകമാണ്. അതിലെ ഓരോ അടയാളവും ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. നിസ്സാരമെന്ന് നാം കരുതുന്ന വ്യക്തികളിലൂടെയും ഓരോ ദിവസവും ഓരോ നേരവും അഭിമുഖീകരിക്കുന്ന ലളിതമായ സംഭവങ്ങളിലൂടെയുമാണ് ദൈവം തന്നെ തന്നെ നമുക്കായി വെളിപ്പെടുത്തുന്നത്, നമ്മോട് അവിടുന്ന് സംസാരിക്കുന്നത്. ഈ ലോകത്ത് ഒന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതായിരിക്കണം നമ്മുടെ വിശ്വാസം. ഓരോ കഥാപാത്രങ്ങളും സംഭവങ്ങളും ദൈവം നമുക്കായി മെനഞ്ഞിരിക്കുകയാണ്, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ്. പുല്ലുമേഞ്ഞു നിൽക്കുന്ന കഴുതക്കുട്ടി വെറുതെ നിൽക്കുകയാണോ? ഓശാനയുടെ ഘോഷങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. സുവിശേഷ സംഭവം അതാണ് വ്യക്തമാക്കുന്നത്, നമ്മെ ഓർപ്പിക്കുന്നത്. പെസഹായിക്കാവട്ടെ, കുടവുമായി നിങ്ങൾക്കെതിരെ ഒരാൾ വരും, അയാളോട് ചോദിക്കണം, ഞങ്ങളുടെ ഗുരു എവിടെയാണ് പെസഹ ഭക്ഷിക്കേണ്ടത് എന്ന്. അപ്പോൾ നമ്മുടെ ഓരോ കണ്ടുമുട്ടലുകളും വേർപെടലുകളും നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക, എന്ന് വിശ്വസിക്കുക. അസീസിയിലെ ഫ്രാൻസിസിന്റെ ജീവിത സംഭവം ഓർമ്മിക്കുന്നുണ്ടാകാം. ഒരിക്കൽ വയൽവക്കിലൂടെ ഫ്രാൻസിസും കൂട്ടുകാരും കൂടെ സഹോദരങ്ങളുടെ നടന്നു പോവുകയായിരുന്നു. ഇതാ ഒരു മനുഷ്യൻ കയറി വന്ന് ചോദിച്ചു, അങ്ങ് അസീസിയിലെ ഫ്രാൻസിസ് അല്ലേ? അതെ. കൃഷിക്കാരൻ അപ്പോൾ പറഞ്ഞു, എല്ലാവരും അങ്ങയെ വിശുദ്ധനായി കരുതുന്നു. അപ്പോൾ ഫ്രാൻസിസ് ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, എന്നും അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ, എന്നും അങ്ങനെ തന്നെ ആയിരിക്കണം. എന്നിട്ട് ആ മനുഷ്യൻ വീണ്ടും വയലിലേക്ക്, ചേറ്റിലേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ ഫ്രാൻസിസ് നിറമിഴിയോടെ ബ്രദർ ലിയോയോട് ഇങ്ങനെ പറഞ്ഞു, കണ്ടില്ലേ ലിയോ, ദൈവം ചേറ്റിൽ നിന്ന് വന്നെന്നെ ശാസിച്ചിട്ട് ചേറ്റിലേക്ക് മടങ്ങിപ്പോയത്. എല്ലാവർക്കും എല്ലാറ്റിനും എല്ലായ്പ്പോഴും നമ്മോട് എന്തോ പറയുവാനുണ്ട്. അത് ഗ്രഹിക്കാനുള്ള ശ്രദ്ധയ്ക്കു വേണ്ടി നാം പ്രാർത്ഥിക്കണം. ജീവിതത്തിലെ മോശപ്പെട്ട അനുഭവങ്ങൾക്ക് പിന്നിൽ പോലും ദൈവീക ശബ്ദം കേൾക്കാനുള്ള സന്മനസ്സ്, തുറവ് നമുക്ക് വേണം. ചെറുപ്പത്തിൽ ഇഷ്ടമില്ലാത്ത പലതും ഭക്ഷിക്കാതിരുന്നിട്ടുണ്ട്, ഷഠിച്ചിട്ടുണ്ട്. എന്നാൽ മുതിർന്നപ്പോൾ മേശയിൽ വിളമ്പിയ എല്ലാം ആദരപൂർവ്വം സ്വീകരിക്കാൻ മനസ്സിനെ മെരിക്കണമെന്ന് മനസ്സിലായി. കാരണം അത് നിനക്ക് വേണ്ടി നേരത്തെ കരുതി വെച്ച വിഭവമാണെന്നോർക്കണം. അതിൽ കയ്പുണ്ടാകാം, ചവർപ്പുണ്ടാകാം, മധുരിതമാകാം. എന്നാൽ അതിൽ കഠിന അധ്വാനത്തിൻ്റെയും കണ്ണീരിൻ്റെയും കലർപ്പുണ്ട്, ഉപ്പുണ്ട് എന്ന് മനസ്സിലാക്കണം. അവ നാം എന്നും സ്വീകരിക്കേണ്ടതാണ്. ദൈവം പൂമരങ്ങൾക്ക് പിന്നിൽ മാത്രമല്ലല്ലോ വെളിപ്പെട്ട് കിട്ടുക. മോശയ്ക്ക് കാണിച്ചു കൊടുത്തതുപോലെ മുൾപ്പടർപ്പിന്റെ പിന്നിലും അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ മുൾപ്പടർപ്പിന്റെ പിന്നിലും ദൈവം തന്നെയാണ് നമ്മോട് സംസാരിക്കുന്നത് എന്നുള്ള അവബോധത്തിന്റെ ജാഗ്രതയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ ഉണർത്തുവാൻ, വളർത്തിയെടുക്കാൻ, തുറവ് കാണിക്കാൻ സാധിച്ചാൽ അത് വിശ്വാസമാണ്. വിശ്വാസത്തെ മിഥ്യയായ അന്വേഷണമായും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് വിഘ്നമാകുന്ന ഘടകമായും കാണുന്ന ഒരു നവയുഗത്തിന്റെ ചിന്താഗതി വളർന്നു വരുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതിൽ നിന്നും വ്യത്യസ്തമായി നന്മ തിന്മകളെ വിവേചിച്ചറിഞ്ഞും പ്രാപഞ്ചിക ചുറ്റുപാടിൽ ദൈവത്തിന്റെ പ്രതിച്ഛായ തിരിച്ചറിഞ്ഞും സമൂഹത്തിൽ ജീവിക്കുവാനും മുന്നേറുവാനുമുള്ള ആത്മീയ കരുത്താണ് വിശ്വാസമെന്ന് മനസ്സിലാക്കുക. മറുഭാഗത്ത് ജീവിത പരിസരങ്ങളിലേക്കുള്ള അന്ധമായ എടുത്തുചാട്ടം വിശ്വാസരാഹിത്യമാണെന്നും നാം ഗ്രഹിക്കേണ്ടതാണ്. പിന്നെ ഒരു ലാഘവ ബുദ്ധിയോടെ കാണാവുന്ന ജീവിതത്തിലെ അവസ്ഥാവിശേഷമല്ല വിശ്വാസം, മറിച്ച് അനുദിനം ബലപ്പെടുത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ട ദൈവീക ദാനമാണത്. വിശ്വസിക്കുന്നവനെല്ലാം വ്യക്തമായി കാണുന്നു. വിശ്വാസത്തിന്റെ വെളിച്ചം ദൈവത്തിൽ നിന്ന് ഉരുവം കൊള്ളുന്നതിനാൽ അത് മനുഷ്യാസ്തിത്വത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തിന്റെ പ്രഭവസ്ഥാനം ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിന്റെ ജീവിത രംഗങ്ങളുടെ, ജീവിത രഹസ്യങ്ങളുടെ ഗതകാല സ്മരണയിൽ ഊന്നി നിൽക്കുന്ന വിശ്വാസ ചൈതന്യം ജീവിത ചക്രവാളത്തിലേക്ക് വിന്യസിപ്പിക്കാനായാൽ ജീവിതം അർത്ഥസമ്പുഷ്ടമാകുന്നു, അത് പ്രത്യാശയിൽ മുന്നേറുന്നു. അപ്പോൾ ദൈവം തരുന്നതെന്തും തുറന്ന മനസ്സോടെ സ്വീകരിക്കാനും ഏറ്റുവാങ്ങുവാനും നമുക്ക് സാധിക്കുന്നു. ഈ ഗാനം ആലപിച്ചത് കെ എസ് ചിത്രയാണ്. ഗാനരചന ഫാദർ തദേവു സരവിന്ദത്. സംഗീതം വയലിൻ ജേക്കബ്.
ആത്മവേദി
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സീറോ മലബാർ റീത്തിലെ ആരാധനക്രമമനുസരിച്ചുള്ള ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.